അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. രോഗിയായിട്ട് അനേക നാളുകൾ ഇരുന്ന അവസരങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ വളരെ പ്രതീക്ഷിക്കാതെയായിരുന്നു ബെല്ലാരിലുള്ള ടേറ്റ സഹോദരന്റെ കുഞ്ഞ് മരിച്ചുപോയത്. അതിന് മുമ്പത്തെ ആഴ്ച ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു. വളരെ ആരോഗ്യവാനായിട്ടിരുന്ന ഒരു കുഞ്ഞായിരുന്നു. വയനാട്ടിൽ നിന്ന സമയത്താണ് പെട്ടെന്ന് ഇപ്രകാരം ഒരു വാർത്ത അറിഞ്ഞ് അവിടെ ചെല്ലുവാനിടയായത്. സൗരങ്ങളെ, എൻ്റെ ഹൃദയം വളരെയധികം, എന്തോ എനിക്കറിയില്ല, എൻ്റെ ഹൃദയം അവിടെ ആ ഭവനത്തിൽ കയറി ചെന്നപ്പോൾ വളരെയധികം തകർന്നുപോയ ഒരു അനുഭവം ഉണ്ടായി. പിന്നീട് ഇവിടെ ബാംഗ്ലൂർ സ്വസ്ഥമായിട്ട് വന്ന് കർത്താവിന്റെ സന്നിധി പോയി. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനോട് കാര്യകാര്യങ്ങളൊക്കെ ചോദിച്ച് എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവൻ എൻ്റെ അടുക്ക വന്നിരുന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നൊരാശ്വാസം തന്ന ശേഷമാണ് ഞാൻ ഒരു ആശ്വാസത്തിലേക്കും സ്വസ്ഥതയിലേക്കും എത്തിയത്. കൃപയാൽ ദൈവം ആ കുടുംബത്തെ വളരെയധികം ബലപ്പെടുത്തി. ഇന്ന് അവർ തുടകട്ടെ ചർച്ചിൽ ഇപ്പോൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന പലതിലും ഞാൻ മനസ്സിലാക്കിയൊരു സത്യമുണ്ട്. യേശുക്രിസ്തുവിനോടുള്ള ആഴമേറിയ ഒരു സ്നേഹത്തിന്റെ ബന്ധത്തിലല്ല എങ്കിൽ വരുംകാല വിശ്വാസ ജീവിതത്തിൽ എനിക്ക് നിങ്ങൾക്കും എത്രത്തോളം ജയകരമായി മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരിക്കൽ കൂടെ, യേശുക്രിസ്തുവുമായി ആഴമേറിയ ഒരു പ്രേമബന്ധത്തിലേക്ക് എത്തിപ്പെടുന്നില്ല എങ്കിൽ ജയകരമായൊരു ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നു. ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. ദൈവം നമ്മുടെ പിതാവാണ്. കഴിഞ്ഞ ഒരാഴ്ച ദൈവം എന്നെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത തിരുവചനങ്ങൾ ചിലത് ഞാൻ ചുരുക്കസമയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബത്തിന്റെ കൂടെ, ഞങ്ങളുടെ കൂടെ 3 ദിവസം ഉണ്ടായിരുന്നവര് പോകാൻ നേരം ഞങ്ങൾ ഒരു പാട്ടുപാടിയിട്ടാണ് വീണ്ടും അവര് ആ വേല സ്ഥലത്തേക്ക് പോയത്. അത് നിങ്ങളൊരു പക്ഷേ സ്നാനപ്പെട്ടപ്പോഴോ മുമ്പങ്ങോ പാടിക്കാണും. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ചില സമയത്ത് വലിയ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ വെച്ച് ആ പാട്ട് നിങ്ങൾ പാടണം. ചർച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഓഫീസ് ജോലി ചെയ്യുന്നവര് വലിയ കോംപ്രമൈസിന് മുന്നിലെത്തുമ്പോൾ അവിടെ വെച്ച് ഈ പാട്ട് പാടിയാൽ നന്നായിരിക്കും. ജീവിതത്തിലെ പല പല ചോദ്യങ്ങളുടെ മുമ്പിൽ തളർന്നും ക്ഷീണിച്ചും പോകുമ്പോൾ ഈ പാട്ട് നിങ്ങൾ പാടിയാൽ നന്നായിരിക്കും. അതിന്റെ ചില വരികൾ സ്ക്രീനിൽ കാണിക്കും. അത് സ്നാനപ്പെടുന്ന സമയത്ത് പാടുന്നൊരു പാട്ടോ അല്ലെങ്കിൽ തുടക്കക്കാർക്കുള്ളൊരു ഗാനമോ അല്ല. നിരന്തരമായിട്ട് ഇനി മുമ്പോട്ടുള്ള നമ്മുടെ അവസാന റൗണ്ട് യാത്ര, കർത്താവിന്റെ വരവിനോട് മുമ്പോട്ടുള്ള അവസാന റൗണ്ട് ഓട്ടക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കത് വളരെ ആവശ്യമാണ്. ദൈവ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വേണം അത് പാടാനായിട്ട്. സ്തോത്രം.
I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. Not turning back, not turning back. Not turning back, not turning back. The cross before me, the world behind me. The cross before me, the world behind me. The cross before me, the world behind me. Not turning back, not turning back. Not turning back, not turning back. Born and grow with me, still I will follow. Born and grow with me, still I will follow. Born and grow with me, still I will follow. Not turning back, not turning back, not turning back.
ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങളുടെയും മുമ്പിൽ കാൽവരിയിലേക്ക് ഞങ്ങൾ നടന്നു വരുന്ന കർത്താവേ, ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവാണ് ഞങ്ങളുടെ ഉത്തരം. ഹല്ലേലൂയ! അവസാനത്തുള്ള രക്തം വരെയും ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്ന ക്രിസ്തു ഉത്തരമായിരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ലഭിച്ചു കഴിഞ്ഞു കർത്താവേ. നോ മോർ ക്വസ്റ്റ്യൻസ് ലോർഡ്. കർത്താവേ, ഈ സഭയെ നീ വീണ്ടും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നത് ക്രൂശിൽ നോക്കി ഇരട്ടി ബലം പ്രാപിച്ചുകൊണ്ട് അവരോട് എതിർക്കുന്ന ശത്രുവിനെയും പിശാചിനെയും ലോകത്തെയും ജഡത്തെയും ജയിച്ച് അവസാന റൗണ്ട് പരിശുദ്ധാത്മാവിന്റെ ബലത്തോടെ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് മുന്നേറുവാനുള്ള ആത്മാവിന്റെ ബലം അവരുടെ കാലുകൾക്ക് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിനായിട്ട് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ്ലോ, വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ആയിരിക്കുക. ചോദനകൾ കടന്നു വരുമ്പോൾ നമ്മളാരും മിഷൻസ് ഒന്നുമല്ല, നമ്മളൊക്കെ മനുഷ്യരാ. പക്ഷെ നമ്മെ ഉത്തേജിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ കടന്നു വന്ന ശേഷം എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നത്, ദൈവവേലയിലായിരിക്കുന്ന നോർത്ത് ഇന്ത്യയിലൊക്കെ, വിശേഷിച്ച് നോർത്ത് ഇന്ത്യ, കർണാടക, മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് പരിചയമുള്ള ദൈവവേലക്കാരായിരിക്കുന്നതൊക്കെ വിളിക്കണം. അവരോട് ചോദിക്കണം, അവരുടെ ഭാര്യ കുഞ്ഞുങ്ങൾ എങ്ങനെയുണ്ട്, വേല എല്ലാം. അങ്ങനെ ഇവിടെ വന്ന കുറച്ച് സ്നേഹിതന്മാരെനിക്കുണ്ട്. അവിടെ മണ്ണുകാട്ടൊന്ന് കടന്നുപോയ പോൾ എന്ന് പറയുന്ന ജോമനെ ഞങ്ങൾ വിളിക്കുന്ന, ഒറീസയിലെ ബരാംപൂരിൽ വർക്ക് ചെയ്യുന്ന സഹോദരനെ ആദ്യം വിളിച്ചിട്ട് കിട്ടിയില്ല. രണ്ടാമത് ഫോൺ ചെയ്തപ്പോൾ ഭയങ്കര കാതടുപ്പിക്കുന്ന ശബ്ദത്തിലുള്ള സൗണ്ടുകൾ വന്നോണ്ടിരിക്കും. എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ചർച്ചിനകത്ത് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് മൈക്കിന്റെ സൗണ്ട് ഇത്ര ശക്തം. ഈ കഴിഞ്ഞ ബുധനാഴ്ച വായിച്ച നടന്നാണ്. അദ്ദേഹം പറഞ്ഞു, ബ്രദർ ഞാൻ വൈകുന്നേരം വിളിക്കാം. വൈകുന്നേരം ഞാൻ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു, ജോമനെ സോറി, ചർച്ചിലെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, എനിക്ക് അറിയത്തില്ലായിരുന്നു. ജോമൻ പറഞ്ഞു, ഞങ്ങൾ ചർച്ച് മീറ്റിംഗ് അല്ല, ഞങ്ങൾ ഇവിടെ ഉള്ള സുവിശേഷകന്മാരെല്ലാം കൂടെ കൂടി അവിടെ ഒരു അച്ചായന്റെ പഴയ മാരുതിവാൻ എടുത്തിട്ട് ഞങ്ങൾ ഗ്രാമങ്ങളെല്ലാം പോയിട്ട് ഞങ്ങൾ സത്യസുവിശേഷം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെലുങ്കുള്ള സ്ഥലങ്ങളിൽ തെലുങ്കിലും, ഒറിയ സംസാരിക്കുന്ന ഗ്രാമങ്ങളിൽ സത്യസുവിശേഷം പ്രസംഗിക്കുന്ന എനിക്കറിയാം. ഒറിയയിലും യേശുക്രിസ്തു മാത്രം ഏകസത്യ ദൈവമെന്നും യേശുവിലൂടെ അല്ല രക്ഷയെന്നും ഉള്ളത് ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കുക. അങ്ങനെ ഒരു ഗ്രാമത്തിലെ മീറ്റിംഗ് നടന്ന സമയത്ത് ആ സഹോദരൻ വിളിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഒരു കാര്യത്തിൽ ഞാൻ സ്തുതിക്കുന്നു, അതെ, കർത്താവ് തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ധൈര്യപ്പെടുകയാണ്, ഒരുപക്ഷെ ലോകത്തിന്റെ ഏഴ് വൻകരകളിലും നമ്മള് കുറ്റപ്പെടുത്താനല്ല, നമ്മൾ ഇവിടെ ശാന്തമായി ഇരിക്കുമ്പോൾ ലോകത്തിന്റെ ഏഴ് വൻകരകളിലും അനേക സുവിശേഷകന്മാർ യേശുവിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതെ, ജാതികളുടെ പൂർണ്ണസംഖ്യത്തിലുള്ള അവസാനത്തവന്റെ കൈ വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കാഹളം വിളിക്കുകയും ദൈവം തന്റെ സഭയെ ചേർക്കുകയും ചെയ്യും. നമുക്ക് ദൈവത്തിന് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ്യ! ഈ പ്രത്യാശയിൽ നമ്മൾ മുമ്പോട്ട് പോകണം. നമ്മൾ തളർന്നും ക്ഷീണിച്ചും പോകാനായിട്ട് പാടില്ല. ഫിലിപ്പി ലേഖനം 3:20 വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. ഫിലിപ്പി ലേഖനം 3:20 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം.
നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു.
അതിന്റെ ഫിലിപ്പി ലേഖനം 1:20 വാക്യങ്ങൾ, 1:20 വാക്യങ്ങൾ. അങ്ങനെ ഞാൻ ഒന്നിലും നിരാശപ്പെട്ടും ലജ്ജിച്ചും പോകാതെ
പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തെങ്കിൽ
ജീവനാൽ ആകട്ടെ
മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു.
പ്രിയമുള്ളവരെ, ഈ എഴുത്ത് എഴുതുമ്പോൾ നമുക്കറിയാം, താൻ കിടക്കുന്നത് ജയിലിൽ കിടന്നുകൊണ്ട് എഴുതുന്നു. അദ്ദേഹത്തിന് അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു പൗലോസിന്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇത് പൗലോസിനെ ഒത്തിരി വിഷമിപ്പിച്ച കാര്യം. പൗലോസ് ജയിലിൽ കിടക്കുന്നെന്ന് അറിഞ്ഞിട്ട് കുറെ പേര് ശാഠ്യത്താലും അസൂയാലും ഒക്കെ പ്രസംഗിക്കുക. ഇനിയും ചിലർ എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസ് ആടെ പറയുന്നത്, ഒത്തിരി നിങ്ങൾക്ക് പൗലോസിനെ കുറിച്ച് ഒത്തിരി ഇഷ്യൂസിന്റെ മധ്യത്തിൽ ഈ വ്യക്തി ജയം പ്രാപിച്ചു. എങ്ങനെയാണെന്നറിയോ, ക്രിസ്തുവിന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ഇപ്പോഴും എന്ന പോലെ എപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും. അടുത്ത വചനം, എനിക്ക് ജീവിക്കുന്നു ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം, അതായത് എന്റെ ജീവിതത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ക്രിസ്തു മഹിമപ്പെടുകയുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചാൽ, ആ വ്യക്തി പറയും, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കുന്നു. എപ്പോഴും സന്തോഷിപ്പിനെന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു, അതെ, ഞാൻ നിങ്ങൾക്ക് എഴുന്നിൽ മടുപ്പില്ല. കാരണം ക്രിസ്തു എന്റെ ശരീരത്തെങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ഇപ്പോഴും എന്നതുപോലെ എപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന, ചെറുപ്പത്തിൽ ജനിച്ചപ്പോൾ അവൾക്ക് കാഴ്ചയുണ്ടായിരുന്നു. ഒരു ഡോക്ടറുടെ കൈപ്പിഴവ് മൂലം അവളുടെ രണ്ട് കണ്ണിനെയും കാഴ്ച നഷ്ടപ്പെട്ടു. അവൾ നിരാശപ്പെട്ടില്ല. നിങ്ങൾക്കറിയാം, അവളെ പ്രായം ചെന്നാണ് മരിച്ചത്. ഫാനി ക്രോസ്ബിയുടെ ശവക്കല്ലറയിൽ ഒരു ചെറിയ വാക്യം എഴുതി വെച്ചിട്ടുണ്ട്, അവൾ തന്നാലാവത് ചെയ്തു. എന്താണ് അവൾ തന്നാലാവത് ചെയ്തത്? രണ്ട് കണ്ണുമില്ലാത്ത സ്ത്രീ എന്താ തന്നാലാവത് ചെയ്തത്? 4000 മനോഹര ഗാനങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അവൾ എഴുതിയിട്ടാണ് അവൾ കടന്നുപോയത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം നമ്മെ ഈ ദിവസങ്ങളിൽ കൂടുതൽ ഉറപ്പിക്കട്ടെ. സൺബ്രദർ നമ്മളെ ഒൽപ്പിച്ചതുപോലെ യേശു തന്റെ പ്രസംഗം ആരംഭിച്ചു ഇങ്ങനെയാണ് പറയുന്നത്, ബ്ലസ്സഡ്, ഭാഗ്യവാന്മാർ. സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ഭാഗ്യവാന്മാർ. എന്താണ് സങ്കീർത്തനത്തിലെ ആരംഭത്തിലെ ഭാഗ്യം? ബ്ലസ്സഡ് എന്ന് പറഞ്ഞ് യേശു പ്രസംഗം ആരംഭിക്കുമ്പോൾ സങ്കീർത്തനം ആരംഭിക്കുന്നതും ഭാഗ്യവാന്മാർ. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. പ്രിയമുള്ളവരെ, അവനാണ് യഥാർത്ഥ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ആഴത്തിലേക്ക് വേരൂന്നി വരുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് നാം വളരുന്നില്ല എങ്കിൽ കൊടുങ്കാറ്റുകളുടെയും തിരമാലകളുടെയും മുമ്പിൽ നമ്മുടെ വിശ്വാസ്യത ആടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാനീ പറയുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ ഈ വചനങ്ങളെ കേട്ടിട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, നദികൾ പൊങ്ങി, ആ വീടിന് മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. ഒന്നാ, ആഴത്തിൽ വേരൂന്നി വളരുവാൻ ദൈവം നമ്മെ ഉത്ബോധിപ്പിക്കുമ്പോൾ പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിയുവാൻ കർത്താവിന്റെ ആത്മാവ്. ഇനി പാറമേൽ അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് എന്താണ്? എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവവചനം ഞാൻ ആവർത്തിക്കുകയാണ്, ഈ ദൈവവചനം ഇവിടെ കേൾക്കുന്ന പ്രസംഗങ്ങൾ കൊണ്ടോ കൂട്ടായ്മയിലെ പ്രബോധനങ്ങൾ കൊണ്ടോ തൃപ്തിപ്പെട്ടു പോകാതെ നിങ്ങൾ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഈ വചനം ആ വചനത്തിന്റെ ആ വിത്ത് ആഴത്തിൽ വേരൂന്നി നമ്മുടെ ഹൃദയത്തിൽ പിടിച്ചെങ്കിൽ മാത്രമേ വരാനിരിക്കുന്ന വേനൽക്കാലത്ത് നമുക്ക് പച്ചയായ വൃക്ഷം പോലെ നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ജീവനും സമൃദ്ധമായ ജീവനാലും ദൈവത്തിന് നമ്മെ നിറയ്ക്കണമെങ്കിൽ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, തിരുവചനങ്ങളെ രാപ്പകൽ ധ്യാനിക്കുന്ന, തിരുവചനങ്ങളിൽ ജീവിക്കുന്ന, തിരുവചനങ്ങളിൽ നടക്കുന്ന, തിരുവചനങ്ങളിൽ ഇല്ലെങ്കിൽ ഞാൻ പറയാം, പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, ശോധനകൾ എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ശോധനകളുണ്ട്, അത് പല അളവിലായിരിക്കാം. ഒരുപക്ഷെ നമുക്ക് ശോധനകള്, അതെ, ശോധനകൾ വരത്തില്ലെന്ന് പ്രസംഗിക്കുന്ന ഒരു പ്രീച്ചർ അല്ല ഞാൻ, കാരണം ദൈവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ശ്രദ്ധിക്കണമേ. ഗോഡ് ഈസ് എ റിഫൈനർ, മലാഖി 3. ദൈവം ഒരു ശുദ്ധി വരുത്തുന്നവനെ, എങ്ങനെ ശുദ്ധി വരുത്തുന്നേ, എങ്ങനെ ശുദ്ധി വരുത്തുന്നേ, എങ്ങനെയാ സ്വർണം ശുദ്ധി വരുത്തുന്നത് പോലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആവർത്തിക്കുകയാണ്, ഒരു കൂട്ടം സഹോദരിമാർ മലാഖി 3 പഠിക്കുന്ന ഒരു സമയത്ത് സ്വർണം വെള്ളി ശുദ്ധി വരുത്തുന്നവനാണ് കർത്താവ് എന്ന് പഠിക്കാനായിട്ട് അവർക്ക് സംശയമായിട്ട് ഈ സിസ്റ്റേഴ്സ് പ്രയർ മീറ്റിംഗുകാര് ഒരു തത്താൻ അല്ലെങ്കിൽ ഒരു ഒരു ഗോൾഡ് സ്മിത്തിന്റെ അടുത്ത് ചെന്നു പുള്ളിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവം റിഫൈനറാണെന്ന് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് ഒന്ന് കാണിക്കണം. അപ്പൊ ഒന്നാമതായിട്ട് അയാൾ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു ഈയൊക്കെ ഒരു വെള്ളിക്കട്ട എടുത്തിട്ട് അതിങ്ങനെ, നിങ്ങൾക്കറിയാം, പഴയ ആളുകൾക്കറിയാം, പുതിയ തലമുറ കണ്ടിട്ടില്ല, സോപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പതച്ച് 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 കഴുകി, നല്ല നല്ല വെളുകളാണ്, നല്ല വെളുത്തു. അപ്പൊ സഹോദരിമാര് ചോദിച്ചു, കഴിഞ്ഞോ? ഏ, ശുദ്ധീകരണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ സോപ്പിട്ടത് അതതിന്റെ പുറമെ പുറത്തേക്കേ മാത്രമേ പോകത്തുള്ളൂ, ഇനി എങ്ങനെ ശുദ്ധീകരിക്കുന്നേ? അയാൾ എന്ത് ചെയ്യുന്നറിയാമോ, അയാള് അത് ഒരു കൊടിലെടുത്തിട്ട് ആ ഈയക്കട്ട, ആ സോറി, ആ വെള്ളിക്കട്ട എടുത്ത് എവിടെ വെച്ചു? എല്ലാരും പറയുന്നില്ല, എവിടെ വെച്ചു? തീക്കകത്ത് വെച്ചു. ആ അപ്പോഴാണ് ബൈബിൾ സ്റ്റഡിയുടെ ടോൺ മാറുന്നത്. അയ്യോ, അവര് ചോദിച്ചു, ചേട്ടാ ഇത് തീക്കകത്ത് വെച്ച് കഴിഞ്ഞാല് ഇത് കരിഞ്ഞു പോകത്തില്ലേ, എന്തിനാ തീക്കകത്ത് വെക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഇത് തീക്കകത്ത് വെച്ചെങ്കിലേ ഇതിന്റെ അകത്തെ ആ മാലിന്യങ്ങൾ പോകത്തുള്ളൂ. ഓക്കെ, ഒന്ന്. രണ്ടാമത് ചോദിച്ചു, ഇത് കരിഞ്ഞു പോകത്തില്ലേ? അപ്പൊ അയാള് പറഞ്ഞു, ഇത് ഇതിനകത്ത് തീക്കകത്ത് വെച്ചിട്ട് ഞാൻ ചായ കുടിക്കാനൊന്നും പോകത്തില്ല, ഇത് തീക്കകത്ത് വെക്കുന്ന സമയത്തൊക്കെയും ഞാൻ ഇതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പം ഇത് നോക്കുമ്പോ ഇങ്ങനെ, കാരണം അതിന്റെ മാലിന്യങ്ങൾ ഇങ്ങനെ ഉരുകി ഒലിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് അവർക്ക് മനസ്സിലായി, ഇങ്ങനെയാ ദൈവം ശുദ്ധീകരിക്കുന്നേ. അപ്പോ ഒരു ഡൗട്ട് ഞങ്ങൾക്ക് മനസ്സിലായി, ഇങ്ങനെയാ ശുദ്ധീകരിക്കുന്നത്, പുറമേ വചനത്താൽ കഴുകുന്നു, അകമേ പരിശുദ്ധാത്മാവിന്റെ ശോധനകളാൽ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് കുഞ്ഞാടിന്റെ കാന്തയായി ഒരാൾ രൂപാന്തരപ്പെടുന്നത്. അപ്പൊ ചോദിച്ചു, ഇത് എപ്പ തീരും? നിങ്ങൾ കേട്ടുണ്ടോ, എപ്പ തീരും ഇത്? ഇയാള് പറഞ്ഞു, എന്റെ മുഖം എപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നു, അപ്പോൾ ഈ ശുദ്ധീകരണം അവസാനിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഗോഡ് ഈസ് എ റിഫൈനർ, ദൈവം ഒരു റിഫൈനറാണ്. ശ്രദ്ധിക്കണം, നമ്മെ നശിപ്പിക്കാനല്ല, നമ്മളെ മാലിന്യങ്ങളെ നീക്കുവാനായി. രണ്ടാമത്, കർത്താവിന്റെ കയ്യിൽ യോഹന്നാസനാവാൻ പറഞ്ഞ ഒരു സാധനമുണ്ട്, ഓർക്കുന്നുണ്ടോ എന്താന്ന്? എന്താ കർത്താവിന്റെ കയ്യിലുള്ളത്? ബൈബിളാ. ഞങ്ങളുടെ ഈ ബൈബിൾ ഉണ്ട്. കർത്താവിന്റെ കയ്യിലുള്ള എന്നാന്നറിയോ? ഞാൻ വിചാരിക്കുന്ന കർത്താവ് സഭയുടെ മധ്യത്തിലേക്ക് ബൈബിളുമായിട്ടല്ല വരുന്നത്, എന്തുമായിട്ടാ വരുന്നത്? വീശുമുറവായിട്ടാ വരുന്നത്. കർത്താവ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വീശും. കർത്താവ് ഒരു സൈഡിൽ നിന്ന് വീശുമ്പോൾ ഗോതമ്പെല്ലാം ഇവിടെ കിടക്കും, പതിരെല്ലാം പറന്നുപോകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
ഗോഡ് ഈസ് എ പോട്ടർ.
ദൈവം ഒരു ഒരു കുശവനാണ്. എരമ്യ 18, കുശവന്റെ കുശവന്റെ ആ ആലയത്തിൽ പോയിട്ട്, കുശവന്റെ ആലയിൽ പോയിട്ട് അവൻ പാഠങ്ങൾ പഠിച്ചു വരുന്നുണ്ട്. മലാഖി 3:3 പറയുന്നു, ഗോഡ് ഈസ് അവർ റിഫൈനർ. മത്തായി 3:12 പറയുന്നു, ദൈവം ഒരു ഷിഫ്റ്റിംഗ്, അല്ലെങ്കിൽ ഒരു 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 ഫാർമറെ പോലെ കർത്താവ് അതെ ആ പതിരു മാറ്റുന്നവനാണ്. എരമ്യ 18 പറയുന്നു, ഗോഡ് ഈസ് അവർ പോട്ടർ, ദൈവം നമ്മുടെ ആരാണ്? കുശവനാണ്. തീർന്നോ? ഇല്ല. യോഹന്നാൻ 15 പറയുന്നു, ഗോഡ് ഈസ് അവർ ഗാർഡനർ. എന്താ ചെയ്യുന്നേ? കർത്താവ് തന്നെ മുന്തിരിത്തോട്ടത്തിലേക്ക്, എന്നോട് പണങ്ങല്ലേ ഇന്ന് കേട്ടോ, കർത്താവ് തന്നെ മുന്തിരിത്തോട്ടത്തേക്ക് എന്തായിട്ടാ വരുന്നേ? എന്തായിട്ടാ വരുന്നേ? കർത്താവാകുന്ന കർത്താവ് തന്നെ മുന്തിരിത്തോട്ടത്തേക്ക് എന്തായിട്ടാ വരുന്നേ? എന്തിനാ എന്തിനാ വരുന്നേ? വെട്ടിയൊരുക്കാൻ. ആരെയാ വെട്ടിയൊരുക്കുന്നേ? നമ്മളെ അല്ല. ആരെയാ വെട്ടിയൊരുക്കുന്നേ? ഫലം കായ്ക്കുന്നവരെ കൂടുതൽ ഫലം കായ്ക്കാനായി ചെത്തിയൊരുക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ വന്ന ആ പ്രൂണിങ് ഓർത്ത് എത്ര പേര് ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ കർത്താവേ, ഞാൻ ഇച്ചിരി അച്ചിരിയൊക്കെ ഫലം കായ്ച്ചുകൊണ്ടിരുന്നു, നീ എന്നെ വെട്ടി ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. കൂടുതൽ ഫലം കായ്ക്കാനായിട്ട് നീ എന്നെ വെട്ടി ഒരുക്കുന്നതിനായിട്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നുവെന്ന് ദൈവത്തോട് പറയാം. കാരണം ദൈവം നമ്മെ വെട്ടിയൊരുക്കുന്ന ഒരു കാരണല്ല, തീർന്നില്ല. അത് മാത്രം ദൈവത്തിന്റെ ആഗ്രഹം എന്നറിയോ, നമ്മൾ ബലമില്ലാതൊന്നുമല്ല. നമ്മൾ യഹോവയുടെ ആലയത്തിൽ എങ്ങനെയെന്നറിയോ, ദൈവം പോളിഷോടെ ചെയ്യും. അതാ രസം. കൃപകളാലും കൃപാവരങ്ങളാലും തന്റെ ഗ്ലോറിയാലും, അതുകൊണ്ടാണ് അങ്ങനെ പോളിഷ് ചെയ്യുന്നോണ്ടാണ് 144 സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞങ്ങളുടെ പുത്രിമാർ അരമേലയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെ ഇരിക്കട്ടെ. എങ്ങനെയാ മൂലത്തൂണുകൾ ഉണ്ടാകുന്നേ? ചുമ്മാ ചെത്തിയെടുത്തോണ്ട് വരികയല്ല, അത് ആലയത്തിൽ കൊണ്ടുവന്ന് അത് മനോഹരമായിട്ട്, അതെ, ഗോഡ് ഈസ് അവർ റിഫൈനർ, ഗോഡ് ഈസ് അവർ ഫാർമർ, ദൈവം നമ്മെ ഷിഫ്റ്റ് ചെയ്യുന്നവരാണ്. ഗോഡ് ഈസ് അവർ പോട്ടർ, ഗോഡ് ഈസ് അവർ ഗാർഡനർ, ഗോഡ് പോളിഷസ്. ദൈവം നമ്മെ മനോഹരമായി നിർത്തുന്നു. ഇതെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം പ്രിയമുള്ളവരെ ഓരോ ശോധനകളെയും ഫേസ് ചെയ്യാനായിട്ട്. ഇനി ആദിമ സഭയെ കുറിച്ച് പറയാം. ശോധന വന്നപ്പോൾ അവരെങ്ങനെ ഫേസ് ചെയ്തെന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചിരുന്നു 4 രാജാക്കന്മാരുടെ പ്രാർത്ഥനകള്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ പുതിയ നിയമത്തിൽ കാണുന്ന ശോധനയിലൂടെ കടന്നു പോയ ആള് എന്റെ ഹൃദയത്തിൽ വളരെ അപ്പോസ്തല പ്രതിഷ്ഠിത ഒരാളാണ് സ്തേഫാനോസ്. സ്തേഫാനോസ് ശ്രദ്ധിക്കുക, പ്രതികൂലം കൂടി 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 വന്നപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാമോ?
അവൻ ഉയരത്തിലേക്ക് നോക്കി. പ്രിയ സഹോദരങ്ങൾ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ പറയുക, എന്റെ പ്രിയ സഹോദര, എനിക്ക് പ്രതികൂലങ്ങൾ വർദ്ധിച്ചു 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 വരിക. നിങ്ങൾക്കുള്ള ദൈവവചനത്തിന്റെ ഉപദേശം ഇതാണ്, ഭൂമിയിൽ നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് ഉയരത്തിലേക്ക്, പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പോരാട്ടങ്ങളുടെയും മധ്യത്തിൽ ഉയരത്തിലേക്ക് നോക്കിയ രണ്ട് കാര്യങ്ങൾ നീ കാണും. ഒന്ന്, ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് ക്രിസ്തു നിൽക്കുന്ന നീ കാണും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സാഹചര്യം ഇപ്പൊ പൗലോസ് പറയുകയാണ്, ക്രിസ്തു എന്റെ ശരീരത്തിങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ മഹിമപ്പെടുകയുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഇനിയുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വരുന്നത് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ. കഴിഞ്ഞ ആഴ്ചയിലെ ശോധനയിൽ ഞാൻ ബലം പ്രാപിച്ചത് ദൈവദിനം എന്നെ ബലപ്പെടുത്തി. ഒരു ചെറിയ ബുക്ക് ഇവിടെ കിടപ്പുണ്ടായിരുന്നു, ഒരു മരണനിഴൽ താഴ്വര എന്നൊക്കെ പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരോ കൊണ്ടുവന്നിട്ടതാ. ഒരു സഹോദരൻ, അതെ സാജു ബ്രദർ, അതിലൂടെ കടന്നുപോയി. അദ്ദേഹം അവസാനിപ്പിക്കുന്ന ആ കാര്യങ്ങൾ എന്നെ വളരെയധികം ബലപ്പെടുത്തി. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കുമ്പോഴും ഞാനൊരനത്തവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. മരണത്തിന്റെ നിഴലിൽ ഭയപ്പെടാത്ത ഒറ്റയാളെ ഉള്ളൂ ഈ ചർച്ചയിൽ. ഞാൻ പറയാം, ആ വ്യക്തിക്ക് പറയാൻ പറ്റും, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽക്കൂടി നടന്നാലും ഞാനൊരനത്തവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. കർത്താവ് എന്റെ സന്നിധിയിൽ ആ വ്യക്തിക്ക് പറയാൻ സാധിക്കും, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ നീ എന്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. അതിനകത്ത് ഇങ്ങനെ എഴുതി, എന്റെ ഡയറി ഞാൻ എഴുതി, ശ്രദ്ധിക്കണമേ ശ്രദ്ധിക്കണമേ, യേശുവിനെ അടുത്തറിയുന്നവന് ഒന്നിനെയും ഭയപ്പെടാനില്ല. യേശുവിനെ അറിയുന്നവനല്ല, യേശുവിനെ അടുത്തറിയുന്നവന് ഒന്നിനെയും ഭയപ്പെടാനില്ല. അവൻ ദൈവത്തിന്റെ ഹൃദയമെടുത്ത് തിരിച്ചറിയുന്നവനാ. ജീവനിലും മരണത്തിലും അവൻ യേശുവിന്റെ കരങ്ങളാ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽ എങ്ങനെ ശോധനകളെ തരണം ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞേ, കർത്താവിൽ നിന്ന് ദൂരെയാണെങ്കിൽ കർത്താവിന്റെ അരികിലേക്ക് മടങ്ങി വരിക. കർത്താവിൽ നിന്ന് നാം ഇച്ചിരിയെങ്കിലും ദൂരെയാണെങ്കിൽ കർത്താവിന്റെ അരികിലേക്ക് മടങ്ങി വരിക. കാരണം പ്രിയമുള്ളവരെ, തിരുവചനം പറയുന്നു, നമ്മെ സഹായിപ്പാനായിട്ട് മറ്റാർക്കും കഴിയത്തില്ല. ഞാൻ ആവർത്തിക്കുകയാണ്, എന്നെ നിങ്ങളെ സഹായിപ്പാനായിട്ട് മറ്റാർക്കും കഴിയത്തില്ല. കാരണം അന്യദൈവങ്ങളെ സേവിക്കുന്നവരുടെ പ്രത്യേകത പറയാം, അന്യദൈവങ്ങളെ സേവിക്കുന്നവന് അവനെ മനസ്സിലാക്കി അതിൽ നിന്ന് വിടുവിപ്പാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ പ്രത്യേകത പറയാം, നാം സത്യദൈവത്തെ ആരാധിക്കുക മാത്രമല്ല, സഫറിങ്ങിലൂടെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായ ഒരു യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായലേഖനക്കാരൻ പറഞ്ഞത്, സകലത്തിനും ലാക്കും സകലത്തിനും കാരണബോധനമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് വഴി നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് എന്തായിരുന്നു? യുക്തമായിരുന്നു, യുക്തമായിരുന്നു.
സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടത് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാനായിട്ട് കഴിവുള്ളവനായ കർത്താവിന്റെ അരികിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നമ്മൾ ഓടിച്ചെന്നുകൊണ്ട് പറയണം, കർത്താവേ, നിന്റെ അരികിലേക്ക് എന്നെ നയിക്കണമേ, നിങ്ങളിലേക്ക് എന്നെ നടത്തണമേ.
അങ്ങനെയുള്ള ശോധനകൾ കടന്നു വരുമ്പോൾ ഒന്നാമത്തെ കാര്യം പറയാം. നമ്മൾ വിചാരിക്കുന്നത് ശോധനകൾ കടന്നു വരുമ്പോൾ അതെ എന്താ ചെയ്യേണ്ടത്, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് രാകുലമാണ്, പെട്ടെന്ന് രാകുലമാണ്, എന്താ ചെയ്യേണ്ടത്, എന്താ തീരുമാനം എടുക്കേണ്ടത്, ആരെ ഫോൺ വിളിക്കണം, എങ്ങോട്ട് പോകണം, നാട്ടിലോട്ട് പോകണോ, അങ്ങോട്ട് പോകണോ, ഒത്തിരി 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 ചിന്തകളുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നാല് വാക്യങ്ങൾ കാണിക്കുകയാണ്. സാംസ് 46 സങ്കീർത്തനം അതിന്റെ 10 വാക്യം. ശോധനയിലൂടെ കടന്നു പോകുന്ന ദൈവത്തിലെ സങ്കീർത്തനം 46:10 നമ്മുടെ ജീവിതത്തിന്റെ പ്രമാണമായിരിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയായിരിക്കാം, വി ഹാവ് ടു ഡു സംതിങ് എന്നുള്ളതായിരിക്കാം. ഒന്നാമതായിട്ട് ചെയ്യുന്നതിന് മുമ്പ് വായിച്ചോട്ടെ സങ്കീർത്തനം 46:10.
മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളും.
ഒന്നാമത് നീ ചെയ്യേണ്ട കാര്യം, ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ബി സ്റ്റില്ല നോ ദാറ്റ് ഐ ആം ഗോഡ്. മിണ്ടാതിരുന്നുകൊണ്ട് ഞാൻ നിന്റെ ദൈവമാണെന്ന് ആദ്യം നീ തിരിച്ചറിയണം. രണ്ടാമത്തെ വാക്യം, ഹബക്കൂക്കിന്റെ പ്രവചനം 2:20 വാക്യം. ഹബക്കൂക്കിന്റെ പ്രവചനം 2:20 വാക്യം കിട്ടിയവർക്ക് വായിക്കാം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെയുണ്ട്, സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം എന്ത് ശോധനയായിക്കോട്ടെ, നമ്മൾ ആ സമയത്ത് പലരെ കാണാനോ പല പല കാര്യങ്ങൾ ചിന്തിക്കാനോ നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യാനോ ഒന്നും ശ്രമിക്കരുത്. ഒന്നാമത് ദൈവസനെ ചെന്നുകൊണ്ട് മിണ്ടാതിരുന്ന് ബി സ്റ്റില്ല നോ ദാറ്റ് ഐ ആം ഗോഡ്. പ്രതികൂലങ്ങള് അല്ലെങ്കിൽ തിരമാലകള് പാപം എന്തായിക്കോട്ടെ, ഇരച്ചു മറിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചിന്ത ഉണ്ടാകണം, ബി സ്റ്റില്ല നോ ദാറ്റ് ഐ ആം ഗോഡ്. മിണ്ടാതിരുന്നുകൊണ്ട് ഞാൻ നിന്റെ ദൈവമെന്നറിയണം. രണ്ടാമത് പറയുന്ന എന്താണെന്നറിയാമോ, രണ്ടാമത് യഹോവ തന്റെ, യഹോവ എവിടെയുണ്ട്, തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. പ്രിയുള്ളവരെ, ഞാനും നിങ്ങളും കൂടെ തിരമാലകൾ ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോ യഹോവ എവിടെ തന്നെ ഇരിക്കുക, കേൾക്കുന്നുണ്ടോ എല്ലാരും, യഹോവ എവിടെ തന്നെ ഇരിക്കുക. നമ്മുടെ വിചാരം എന്നറിയോ, കർത്താവെ ഞാൻ ഈ പ്രതികൂലത്തോടെ വന്നപ്പം ഈ പ്രതികൂലത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ സിംഹാസനം മറിഞ്ഞുപോയിട്ട് കർത്താവ് ഓടങ്ങാണ്ട് കിടക്കുകയാണെന്നുള്ളതല്ല. ഒരു കാര്യം എപ്പോഴും നിങ്ങൾ വിളിച്ചു പറഞ്ഞോണം, ഗോഡ് ഈസ് സ്റ്റിൽ ഓൺ ദ ത്രോൺ. ഹല്ലേലൂയ, ദൈവ സിംഹാസനത്തിൽ തന്നെയുണ്ട്. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എല്ലായിടത്തും എഴുതി വെക്കണം, ഗോഡ് ഈസ് സ്റ്റിൽ ഓൺ ദ ത്രോൺ. ഞാൻ എത്രമാത്രം ആടിപ്പോയാലും ഞാൻ എത്രമാത്രം കുലുങ്ങിപ്പോയാലും ഒരു കാര്യം എനിക്കറിയാം, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ദൈവം തന്നെയാണ്. അവൻ മാറാത്തവനാണ്, അവൻ സർവശക്തനാണ്, അവന് കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല. പ്രൈസ് ദ ലോർഡ്. വീണ്ടും അടുത്ത വാക്യം, നാം ചെയ്യേണ്ട കാര്യങ്ങള്, യെശയ്യാവ് 41:1, ഐസയ്യാ, ദ ബുക്ക് ഓഫ് ഐസയ്യാ, chapter 41:1. നമ്മുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നാം എന്ത് ചെയ്യണം? 41:1 പറയുന്നു, വേഗം വായിക്കാം.
ദ്വീപുകളെ എന്റെ മുമ്പിൽ മിണ്ടാതെ,
എന്റെ മുമ്പിൽ നിങ്ങൾ മിണ്ടാതെ ഇരിക്കുക. അടുത്തത്,
ജാതികൾ ശക്തിയെ പുതുക്കട്ടെ.
അവരടുത്ത് സംസാരിക്കട്ടെ. അതിന് മുമ്പ് ഞാൻ പറയാം, ദൈവം നമ്മോട് പറയുകയാണ്, ബി സ്റ്റിൽ. ഒരു രോഗം വന്നു, ഡോക്ടറെ കാണുമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ബി സ്റ്റിൽ ഫോർ വൺ മോമെന്റ്. ബി സ്റ്റിൽ ഐ നോ ദാറ്റ് ഐ ആം ഗോഡ്. ഒരു വലിയ പ്രയാസം വന്നു, ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു, എങ്ങോട്ടാ ഓടേണ്ടത്? ദൈവത്തിനും പറയുന്നു, ബി സ്റ്റിൽ. ആദ്യം മിണ്ടാതിരുന്ന് ദൈവം ആരാണെന്ന് അറിയുക. അതിന് ദൈവം നമുക്ക് ജ്ഞാനം തരും. ചെയ്യരുന്നല്ല ഞാൻ പറഞ്ഞേ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആത്മീയ ലെവലിലേക്ക് വളരുന്നില്ല. എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഇവിടെ പറഞ്ഞു വിടണം, ബി സ്റ്റിൽ നോ ദാറ്റ് ഐ ആം ഗോഡ്. ഞാൻ മിണ്ടാതിരുന്നുകൊണ്ട് ഞാൻ നിന്റെ ദൈവമെന്ന് അറിയുക. ദ്വീപുകളെ എന്റെ മുമ്പിൽ മിണ്ടാതിരിപ്പിൻ, ജാതികൾ എന്ത് ചെയ്യട്ടെ, ശക്തിയെ പുതുക്കട്ടെ. അടുത്ത കമാൻഡ് സെക്കറിയാവ് 2:13. വേഗത്തിൽ വായിക്കാം. സകല ജഡവുമായുള്ളവരെ, യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിപ്പീൻ. അടുത്തത്, അവൻ തന്റെ വിശുദ്ധ ബൈബിൾ പറയുന്നു, സകല ജഡവും, അതിനകത്ത് എക്സെപ്ഷൻ ആരുമില്ല, ഓൾ ഫ്ലഷ്. സകല ജഡവുമായുള്ളവരെ, ഏതിന്റെ മുമ്പിൽ? കർത്താവിന്റെ മുമ്പിൽ മിണ്ടാതിരിപ്പീൻ. അവൻ തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുക? എഴുന്നള്ളിയിരിക്കുക. ഈ വാക്യങ്ങളൊന്നും മറക്കല്ല കേട്ടോ. അവൻ തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നള്ളിയിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മള് ഞാൻ പറഞ്ഞ ദൈവത്തിന് മുമ്പിൽ നമ്മൾ വളരെ സിൻസിയർ ആയിരിക്കുക. പൗലോസിന്റെ ലേഖനങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ വിചാരിക്കുക, പൗലോസ് ഈ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ മനസ്സിൽ സ്വസ്ഥതയില്ലായികയാൽ പുറപ്പെട്ടെന്നും പുറത്ത് യുദ്ധം. ഞാൻ ചോദിക്കട്ടെ, നമ്മളാണ് ഒരു ലേഖന സഭയ്ക്ക് എഴുതുന്നിരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് നോർത്ത് ഇന്ത്യയിലും ഇവിടെ ഉള്ള സഭയ്ക്ക് ഒരു ലേഖനം എഴുതുക. ഓക്കെ, നിങ്ങൾ പറയാ, അയ്യോ സഹോദരങ്ങളെ, എനിക്ക് മനസ്സിന് സ്വസ്ഥതയില്ലായികയാൽ ഞാൻ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ പിന്നെ അപ്പുറം തുംകൂർ വരെ പോയി. നമ്മൾ എഴുതുക. പക്ഷെ അവർ ഭയങ്കര ഓപ്പൺ ആയിരുന്നു, മനസ്സിലായോ? അപ്പൊ വിചാരിക്കും ഞാൻ പൗലോസാണ്, അവരെന്നാ വിചാരിക്കും, പിന്നെ എന്റെ സഹോദരനായ തീത്തോസ് വന്നപ്പോഴാണ് എനിക്ക് ആശ്വാസം കിട്ടിയത്. നമ്മൾ എഴുതുക, പക്ഷെ നിങ്ങൾ രണ്ടാം കുരുന്നിലകൻ നിങ്ങൾ മുഴുവൻ കടന്നു പോകണം. പോലീസ് ഭയങ്കര സിൻസിയർ, ദൈവത്തിന് അങ്ങനെയുള്ളവരെ ഇഷ്ടം. പ്രിയമുള്ളവരെ, ഞാൻ വ്യക്തികളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും തിരുവചനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുന്നത്. പക്ഷേ ജോണി എറിക്സൺ എന്ന് പറയുന്ന, അതെ, 17-ാമത്തെ വയസ്സിൽ ഒരു നീന്തൽ കുളത്തിലേക്ക് ചാടിയപ്പോൾ കഴുത്ത് കൊണ്ട് താഴോട്ട് പാരലൈസ്ഡ് ആയ ഒരു സഹോദരിയുണ്ട്. അവരുടെ അനേക പുസ്തകങ്ങൾ, അവരുടെ എവിടെ പുസ്തകങ്ങളാണ് ഞാൻ വാങ്ങിക്കും, ജോണി എറിക്സന്റെ ആടാ റേഡിയോ പ്രോഗ്രാം ഞാൻ കേൾക്കാറുണ്ട്. അവരുടെ അനേക പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഡെയിലി ഒരു ഡെയിലി റീഡിംഗ് സമയം എനിക്ക് വരുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ, 44 വർഷമായി പാരലൈസ്ഡ്, 44 years. അവർ പറയുന്നത്, ചില ദിവസം രാവിലെ ഇവരെ രാവിലെ 7:30 ഇവരെ സെർവന്റ് വന്ന് ഇവരെ എഴുന്നിപ്പിക്കാതെ എഴുന്നേക്കാൻ പറ്റത്തില്ല, കാരണം കഴുത്തിന്റെ കീപ്പോട്ട് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ്. അപ്പം അവര് കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഓ ഗോഡ് പ്ലീസ് മേ ഐ ബോറോ യുവർ സ്മൈൽ. കർത്താവേ, എന്റെ വേലക്കാരി വരുന്നുണ്ട്, നിന്റെ മുഖത്തുള്ള ചിരി, പ്ലീസ് ബോറോ മീ. കർത്താവേ, എനിക്ക് എന്ത് ചെയ്യണം? കടവായിട്ടൊന്ന് തരണം. സി, അല്ലെങ്കിൽ അവർ വേണം ഉപയോഗിക്കാം, വേലക്കാരുടെ മുമ്പിൽ വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചിരിക്കാം. അവർ ദൈവത്തോട് പറയാം, കർത്താവേ പ്ലീസ് ബോറോ യുവർ സ്മൈൽ ലോർഡ്. കർത്താവേ, നിന്റെ ആ സ്മൈൽ എനിക്കൊന്ന് തരണം. അനേക പുസ്തകങ്ങൾ എഴുതി, നമ്മുടെ തലമുറയിൽ ജീവിച്ച 44 വർഷങ്ങൾ പാരലൈസ്ഡ് ആയിരിക്കുന്ന ആ വ്യക്തി അനേകം പുസ്തകങ്ങൾ എഴുതി, റേഡിയോ പ്രോഗ്രാമിലൂടെ ലോകത്തിൽ അനേക ലക്ഷങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജോണി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ കൂട്ടായ്മയിലൂടെ ലോകത്ത് ഡിസേബിൾഡ് ആയിട്ടുള്ള അനേകർക്ക് വീൽസ് ഫോർ ദ വേൾഡ് എന്നുള്ള സംഘടനയിലൂടെ വീൽ ചെയറുകൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, അവരുടെ എല്ലാ നിരാശകളും ദാറ്റ് പേഴ്സണൽ ഇന്റിമസി വിത്ത് ദ ലോർഡ്. കർത്താവിനുള്ള കൂട്ടായ്മയിൽ അനേക ലക്ഷങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള ബലം കിടക്കയിൽ പ്രാപിച്ചുകൊണ്ട് അവൾ ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം വേല ചെയ്തു. ഞാൻ ആ വ്യക്തി ഉയർത്തുമല്ല. ഐ വാണ്ട് ടു ഷോ വാട്ട് ഇസ് ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപ എന്താണെന്ന്. അവരൊരു സംഭവം പറയുന്നുണ്ട്, ഒരിക്കലൊരു വേൾഡ് കോൺഫറൻസ് നടക്കുമ്പോൾ ഇതുപോലെ ശരീരം തളർന്നുപോയവര്, പോളിയോ രോഗികള്, ഇവരെ മാത്രം സെപ്പറേറ്റ് ആയിരുന്നു. സാധാരണ ആരോഗ്യവാനന്മാർ ആരുകൾക്ക് സെപ്പറേറ്റ്. അവരനുഭവത്തിൽ എഴുതിയിരിക്കുക, വിശ്വാസികളുടെ യോഗമാണ്. അവർ പറയുക, ഞങ്ങളുടെ ഈ ഡിസേബിളിന്റെ ഗ്രൂപ്പിൽ എപ്പോഴും ചിരിയും ഭയങ്കര സന്തോഷവും ഭയങ്കരമായിട്ട് ഞങ്ങൾ ഉല്ലസിക്കുകയും പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുക. അപ്പുറം നല്ല ആരോഗ്യവാന്മാരുള്ള ഉഷാറുള്ള ആളുകൾ ആകെപ്പാടെ ഡള്ളായിട്ട് നടക്കുക, ഞാൻ അതിശയിക്കുക. ഞങ്ങൾ വേണം കരഞ്ഞു നിലവിളിച്ചുകൊണ്ടിരിക്കാൻ, പക്ഷെ ആരോഗ്യവാന്മാരുള്ളവര് മുഖം ഡള്ളായിട്ട് അവരെ കണ്ടുകഴിഞ്ഞപ്പോലും ആളുകൾ കരയുന്ന രീതിയിൽ നടക്കുമ്പോൾ, പോളിയോ ബാധിച്ചവരും പാരലൈസ്ഡുള്ള ആളുകളും ദൈവമക്കളായിരിക്കുന്ന ഞങ്ങൾ ആത്മാവിൽ പാടി ദൈവത്തെ സ്തുതിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. അവര് പറഞ്ഞതിന്റെ കാരണം, അവർക്ക് പ്രത്യാശയില്ല, ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. അവർക്കില്ലാത്ത പ്രത്യാശ എന്താണ് ഞങ്ങൾക്കെന്നറിയാമോ? നാളെ ഞങ്ങൾക്ക് ഈ വീൽചെയർ വേണ്ടി വരത്തില്ല, നാളെ ഞങ്ങൾക്ക് ഈ ക്രച്ചസ് വേണ്ടി വരത്തില്ല, ഞങ്ങൾക്ക് ഇന്ന് കൈവർത്തി സ്തുതിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു ദിവസം വരുന്നുണ്ട്, അന്ന് ഞങ്ങൾ കർത്താവിന് മുമ്പിൽ ഞങ്ങൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കും. അവൾ പറയും, ഞാൻ കർത്താവിനോട് ഒരു അപേക്ഷ ചോദിക്കാറുണ്ട്, കർത്താവേ എനിക്ക്, അവൾ പറയും, എനിക്ക് അറിയാം അത് നടക്കത്തില്ലെന്ന്. ലോർഡ്, കർത്താവ് നീ എന്നെ എടുക്കുമ്പോൾ, ക്യാൻ യു പ്ലീസ് ടേക്ക് ദിസ് വീൽ ചെയർ വിത്ത് മീ. കർത്താവേ, നമ്മുടെ ആ വീട്ടില് ഈ വീൽ ചെയർ ഒന്ന് നമ്മുടെ ആ ബെഡ്റൂമിലൊന്ന് ഇടാനായിട്ട് നീ എനിക്ക് കൃപ തരണം. അവൾ പറയുക, ഓരോ ദിവസവും ഞാൻ കർത്താവിനെ മുഖത്ത് നോക്കുമ്പോൾ, എന്റെ വീൽ ചെയർ കാണുമ്പോൾ, ഞാൻ ആ സ്വർഗത്തിൽ രണ്ട് കരങ്ങളും രണ്ട് കാലുകളും കൊണ്ട് പേടമാനെ പോലെ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്ന പ്രത്യാശയിൽ പരിശുദ്ധാത്മാവിന്റെ ബലം ആ മുന്തിരിവള്ളിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് അനേക ലക്ഷങ്ങൾക്ക് ആശ്വാസവും ബലവുമായി തീരുമ്പോൾ, പ്രിയ ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ കുഴപ്പം ഞാൻ പറയാം, നാം ബലവാന്മാരായതുകൊണ്ടാണ് നമുക്ക് കൃപ കുറഞ്ഞു പോയത്, നാം ശക്തന്മാരായതുകൊണ്ടാണ് നമുക്ക് കൃപ കുറഞ്ഞു പോയത്. അതിനർത്ഥം നമ്മൾ ഡിസേബിൾഡ് ആകണമെന്നല്ല, നമുക്ക് നമ്മുടെ ആരോഗ്യം പോകണമെന്നുള്ളതല്ല. ഒരു കാര്യം ഉറപ്പാണ്, പൗലീസിന്റെ കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. But the weaker I was, the harder I leaned on you. മരുഭൂമിയിൽ നിന്ന്, അതെ, നമ്മളെ ഉത്തമഗീതങ്ങൾ വായിക്കുമ്പോൾ അതൊരു ഒരു നാടകം പോല, അല്ലെങ്കിൽ ഒരു ഷോർട്ട് പ്ലേ പോല, അതിനകത്ത് കുറെ പേര് ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കുക, മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഇവൾ ആരാണ്? അവർക്ക് നോക്കിയവർക്ക് മനസ്സിലായി, വന്നവൾക്ക് ശക്തിയില്ലാത്തവളാ, വന്നവൾ അവളിൽ തന്നെ ബലമില്ലാത്തവളാ, അതുകൊണ്ടാണ് മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോൾ ഇവൾ ആര്? ഹല്ലേലൂയ. റാപ്ചർ എന്താണെന്ന് നിങ്ങൾ പ്രീ ട്രിബുലേഷൻ വിശ്വസിച്ചാലും മിഡ് വിശ്വസിച്ചാലും പോസ്റ്റ് വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കുന്നു, സ്വന്തം ബലമില്ലാതെ കർത്താവിന്റെ മേൽ ചാരുന്നതാണ് ആത്മീയ ജീവിതം. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ. അങ്ങനെ ചാരി 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 ഒരു ദിവസം എന്റെ ബലം പൂർണ്ണമായി നശിക്കുന്ന ഒരു ദിവസമുണ്ട്, അന്ന് ഞാൻ എടുക്കപ്പെടും. അതാണ് റാപ്ചർ എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോളിവൾ ആരാണ്? സാധാരണ മനുഷ്യരും ആത്മീയ മക്കളും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. സാധാരണ ഹ്യൂമൻ ബീങ്സ് ജനിക്കുമ്പോൾ കൂടുതൽ ഡിപ്പെൻഡന്റാ, എല്ലാത്തിനും വെള്ളം കുടിക്കാൻ ഒരാൾ വേണം, ഒന്നും സ്വയമായിട്ട് ചെയ്യാൻ കഴിയത്തില്ല. വളർന്നു കഴിയുമ്പോൾ ഡിപ്പെൻഡന്റ് ആവും. ആ അപ്പനോടും അമ്മയോടും പറയും, ഡാഡി മമ്മി ഇപ്പൊ ഞാനുണ്ടല്ലോ എന്റെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാറായി. ആത്മീയത്തിന് നേരെ തിരിച്ചാ. തുടക്കത്തിൽ നമുക്ക് തോന്നുമായിരിക്കും ഞാനൊക്കെ ഇച്ചിരി ഡിപ്പെൻഡന്റ് ആണെന്ന്. പക്ഷെ വളർന്നു വരുന്തോറും നമ്മുടെ ആശ്രയം കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആത്മീയമായിട്ട് വളർന്നില്ലോ എന്ന് ഞാൻ പറയാം. 10 വർഷത്തെ കളുപരിയായി ഇപ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ വി ആർ ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ്. കുറിച്ചിട്ട് കൊള്ളുക. അപ്പൊ അതെ, 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളും കർത്താവിൽ എത്രത്തോളം ആശ്രയിച്ചോ അതിന്റെ 10 ഇരട്ടി ഇപ്പോൾ ആശ്രയമില്ലെങ്കിൽ നാം ആത്മീയമായിട്ട് വളരുന്നില്ല. നാം ആത്മീയമായിട്ട് പുറകോട്ട് തന്നെ പൊക്കൊണ്ടിരിക്കുക. കർത്താവ് ഒരു വാഗ്ദത്തം പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ക്ലേശത്തിന് ചെലവും മാത്രം തന്നാലും ഒരു കാര്യം മാത്രം മാറിപ്പോകത്തില്ല. എന്താണെന്നറിയാമോ? നിന്റെ ഉപദേഷ്ടാവ് നിന്നെ മറിഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് കഷ്ടത്തിന്റെ അപ്പം നീ കുടിക്കുമ്പോൾ തിന്നുമ്പോഴും ക്ലേശത്തിന്റെ അപ്പം നീ കുടിക്കുമ്പോഴും തിന്നുമ്പോഴും കുടിക്കുമ്പോഴും നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടേയിരിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നീ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോകുക എന്നുള്ള മനോഹരമായ ഒരു ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കും. നമുക്ക് ഒന്നിനോട് വാക്യങ്ങൾ വായിക്കാം. 2 കൊരിന്ത്യലേഖനം 1 അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് കടന്നു പോകാം. വേഗത്തിൽ വായിച്ചു മാത്രം പോകുന്നു. പൗലോസ് എത്ര സിൻസിയർ ആയിരുന്നു, താൻ എത്രമാത്രം ബലഹീനാണെന്ന് സംബന്ധിച്ച് ദൈവത്തിന് മുമ്പിൽ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ ശക്തി എത്രത്തോളം പകരപ്പെട്ടു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യലേഖനം 1 അധ്യായത്തിന്റെ 3 മുതൽ വായിക്കാം.
മനസ്സൊലിവുള്ള പിതാവും
സർവാശ്വാസവും
നൽകുന്ന
ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്, സർവാശ്വാസങ്ങളും നൽകുന്ന
ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ.
അതെ,
ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും.
പിന്നെ അതിന്റെ 8ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 8ാമത്തെ വാക്യം എന്ത് കഷ്ടം വന്നത്?
ആസ്തി സഹോദരന്മാരെ, ആസ്തിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല.
നമ്മളാണ് പറയുന്നത്, ആരും അറിയണ്ട കേട്ടോ, ആരും അറിയണ്ട. ഇവിടെ പുറകെ വെള്ളി പറയാണ്, ആസ്തിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന്. ജീവനോടിരിക്കുമ്പോൾ നിരാശ തോന്നുമാറ് ഞങ്ങളുടെ ശക്തിക്ക് മീതെ ഞങ്ങൾ അത്യന്തം ഭാരപ്പെട്ടു. പിന്നെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തെ ഞങ്ങൾ ആശ്രയിച്ചപ്പം ദൈവം ഞങ്ങളെ എന്ത് ചെയ്തു? ഇവിടെ വെച്ചു. പിന്നെയുള്ളവരെ, ഈ ശോധനകൾ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാറുണ്ടോ? ഉണ്ടോ? എനിക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അത് ഞാൻ കർത്താവിന്റെ അടുത്ത് പോയാ ചോദിക്കുന്നു. ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ വരും. പക്ഷെ ദൈവം ഒരു, നമ്മൾ എന്നാ പറയുക, ഈ സങ്കീർത്തനക്കാരനെ പോലെ നമ്മൾ ദൈവസേനയിൽ ചെല്ലുമ്പോഴേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. ഇനി വേറൊരു വിഷയം വരുന്നത്, ശോധനകൾ മരുഭൂമിയിൽ കൂടെ വരുമ്പം നമ്മളിങ്ങനെ ശോധനയിൽ ഇങ്ങനെ കറങ്ങും. ആ സമയത്ത് ഒരു പാർട്ടി വരും, ആരാന്നറിയോ? അനുഭവസ്ഥര് കാണും. അവൻ ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, നിങ്ങൾ ദൈവമക്കളാണോ? ദൈവമക്കളാണ് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നാട്ടിലെ ഫോൺ ആണേലും ഞാൻ അവരെ കുറ്റപ്പെടുത്തുക, അതിന്റെ പിന്നെ ഒരാളുണ്ടെന്ന്. പിന്നെ നമുക്കൊരു ഒരു ടെൻഡൻസി എന്നാണെന്നറിയാവും, പ്രൂവ് ചെയ്യണം. ആരാ? ഞാൻ ആരാ? ദൈവമകൻ തന്നെയാ. യേശുവിന്റെ ജീവിതത്തിലെ ശോധനകളുടെ മധ്യത്തിൽ 40 ദിവസം ഒന്നും ഭക്ഷിക്കാതിരുന്നപ്പോൾ ആ വിശന്ന സമയത്ത് കറക്റ്റ് അവൻ വന്നിരിക്കുന്നു. ഒറ്റ കാര്യം മതി, അവന് കല്ലപ്പാകുന്നല്ല വിഷയം. നീ ദൈവത്തിനാണോ? നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ദൈവമക്കളാന്ന് പറഞ്ഞിട്ട് എന്താ എന്തായി ഇപ്പം? ഇപ്പൊ നമുക്ക് ഒരൊറ്റ കാര്യമല്ല, നമുക്ക് അങ്ങ് തെളിയിക്കാൻ അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ പറയാ, കണ്ടോ കണ്ടോ, ഇതൊക്കെ കണ്ടിട്ടേ നിങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ ദൈവമക്കളാണെന്ന്.
ഒറ്റ കാര്യം ഞാൻ പറയാം, അവനോടത് ഞാൻ സംസാരിക്കാൻ പോകണ്ട. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കും, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ അപ്പച്ച പിതാവ് എന്ന ദൈവത്തെ വിളിക്കുമ്പോൾ നിങ്ങൾ പിശാചുമായിട്ടല്ല. നമുക്ക് കർത്താവിനോട് പറയാം, എന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, വിളിക്ക അപ്പച്ച പിതാവ് എന്ന് വിളിക്ക. ശത്രുവായ പിശാചിനോട് നിങ്ങൾ പറയണം, പിശാചെ നീ എന്നെ വിട്ടുപോകും.
ഹാലലൂയ്യ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ. ഈ സമയത്ത് ഹാലലൂയ്യ പൈസ ഉണ്ടാക്കി 10 വരെ കാണിച്ചു കൊടുക്കണം ഞാൻ ദൈവമക്കളാണെന്ന്. അതെ, റാങ്ക് മേടിച്ചിട്ട് കാണിക്കണം, 10 വരെ കാണിക്കണം ഞാൻ ദൈവമക്കളാണെന്ന്. നാട്ടിൽ പോകുമ്പോഴേലും ഒന്ന് കാണണം അവര്. ഞാൻ ദൈവത്തെ സേവിക്കുന്നവന് സേവിക്കാത്തവന് നമ്മളെ വ്യത്യാസം ഒന്ന് കാണിച്ചു കൊടുക്കണം. ഈ പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ ഒരു കാര്യം പറ, എനിക്ക് മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു കാര്യം എനിക്കറിയാം. അതെ, വിശ്വാസത്താൽ കർത്താവിന്റെ ഉള്ളിൽ വസിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ മകനും മകളുമാണ്. ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരുകൾ എഴുതി ചേർത്തിക്കപ്പെട്ടിരിക്കുന്നു. അതെ, അഴിഞ്ഞു പോകാത്തൊരു അവകാശം എനിക്കുണ്ട്. പ്രിയ ദൈവമക്കളെ, ശത്രു നിനക്കെതിരെ വരുമ്പോൾ, നീ ദൈവവേദനാണോ, നിനക്ക് എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ ഒരൊറ്റ കാര്യം എടുക്കണം. ദൈവത്തിനും എന്ന ആത്മാവിന്റെ വാളെടുത്തുകൊണ്ട് അവനെ എതിർക്കണം. ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ധാരാളമായിട്ട് ദൈവം തരും. തിമോത്യോസ് പറഞ്ഞു, തിമോത്യോസേ മകനെ, നീ ക്രിസ്തുവേശുള്ള കൃപയിൽ എന്ത് ചെയ്യ, നീ എന്ത് ചെയ്യ, ശക്തിപ്പെടുക. നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, ശ്രീ മുരളി സൗരങ്ങളെ, നമുക്ക് വേണ്ടത് തെറ്റിദ്ധരിക്കരുത്, നമുക്ക് വേണ്ടത് വിടുതലല്ല, നമുക്ക് വേണ്ടത് കൃപയാണ്. ആവർത്തിക്കുകയാണ്, നമുക്ക് വേണ്ടത് വിടുതലല്ല, നമുക്ക് വേണ്ടത് കൃപയാണ്. ഗ്രേസ്, കൃപയാണ് നമുക്ക് വേണ്ടത്. പൗലോസിനോട് അത് അതിലേക്ക് വരുക. പൗലോസ് അവസാനം, അതെ, നമുക്ക് 2 12 തൊട്ട് വായിക്കാം. ക്രിസ്തുയേശു എന്നാൽ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിലെത്തിയാറെ, കർത്താവിന്റെ പ്രവൃത്തിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടിയാറെ, എന്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായകയാൽ. കണ്ടോ, അവരോട് യാത്ര പറഞ്ഞ് പുറപ്പെട്ടു. 2:14 പറയാം, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി, ഇത് പറയാൻ പറ്റുന്നുണ്ടോ, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഇനി അതിന്റെ 4:7 വായിച്ചിട്ട്, 4:7 നിങ്ങൾക്കറിയാം, ജസ്റ്റ് റിമൈൻഡ് ചെയ്ത് പോകുന്നു മാത്രം. 4:7,
എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളൂ.
ആ ആവർത്തിച്ച് വായിച്ച കേട്ട സഭക്ക് പലപ്രാവശ്യം കേട്ടെങ്കിലും വീണ്ടും കേൾക്കട്ടെ. അതിന്റെ 8 വാക്യം,
സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല.
ഹല്ലേലൂയ. We are troubled on every side, but we are not distressed. അടുത്തത്,
നിരാശപ്പെടുന്നില്ല,
but not in despair.
ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല.
9 വാക്യം, we are persecuted, but not forsaken. അടുത്തത്,
വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നു,
cast down but not destroyed. അടുത്ത വചനം,
യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്
എന്ത് സംഭവിച്ചു?
യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു.
അടുത്ത വാക്യം കൂടെ, അതിന്റെ 16 വാക്യം, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ
ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും.
ശ്രദ്ധിക്കണേ, വീക്ക് ബൈ വീക്ക് അല്ല, ഇയർ ബൈ ഇയർ അല്ല, ഞങ്ങളുടെ പുറമേയുള്ളവൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമയുള്ളവൻ എന്ന് പറഞ്ഞു, അകമയുള്ളവൻ നാൾക്ക് നാൾ എന്ത് ചെയ്യുന്നു, പുതുക്കം പ്രാപിക്കുന്നു. നോട് നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം എന്നാ, നിങ്ങൾ പിന്നീട് വായിക്കാം കേട്ടോ. എന്താ പോലീസിന്റെ ലഘുവായ കഷ്ടം? നോട് നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. നമ്മുടെ മാക്സിമായ കത്തോട്ട് പറഞ്ഞ ഇതേ ഞാൻ പറയാം. ഇപ്പം അല്ലെങ്കിൽ ബിലീരാൻ പറഞ്ഞ പോലെ ഒരു ടെന്റ്, പുള്ളി ഒരു പടം വരച്ച് ഒരു ഇതിനകത്തുണ്ട് ടെന്റ്, ഈ ടെന്റ് മുഴുവൻ കുത്തി തയ്ച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ കീറ് ഇടയ്ക്കിടയ്ക്ക് കീറിയിട്ട് എന്ത് ചെയ്യുക, തയ്ച്ച് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമായത്, ഇടയ്ക്ക് ഇഞ്ചക്ഷൻ, ഇടയ്ക്ക് സർജറി, അങ്ങനെ കീറിയും തയ്ച്ചും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ടെന്റ് തയ്ച്ചു വെച്ചിരിക്കുക. എന്നിട്ട് അദ്ദേഹം അടുത്തൊരു നല്ല ബിൽഡിംഗ് എഴുതി വെച്ചിട്ട് പറയാണ്, ദ എക്സ്ചേഞ്ച് ഓഫ് എ ടെന്റ് ഫോർ എ ബിൽഡിംഗ്. ഹല്ലേലൂയ. ഈ കീറലും തുന്നലും തയ്ക്കലും ഒന്നുമില്ലാത്ത ഒരു കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവൻ അഴിഞ്ഞു പോയാൽ, കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം സ്വർഗത്തിലുണ്ട്. അത് ഞങ്ങളുടെ ഈ കൂടാരത്തിന് മീതെ ധരിപ്പാൻ ഞങ്ങൾ വാഞ്ചിക്കുക. ഒഴിവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് ഞങ്ങൾ ഈ കൂടാരത്തിരിക്കുമ്പോളും ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനാൽ ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്ന ദൈവം തന്നെ. സൗരന്മാർ ഒരു പാട്ടയച്ചു തന്നു, ആ പാട്ടില് പാട്ടുകാരൻ യേശുവേ നീ കൂടെ ഉണ്ടെന്ന് ചിലർക്ക് കേട്ട് കാണും. അതിനകത്ത് യേശു സാഗരത്തില് വൻതിരമാലകൾ വരുമ്പോൾ കർത്താവ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിക്കുന്ന ഒരു പാട്ട്, അതിന്റെ അവസാന ലൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അലകൾ അടങ്ങി ഓടും കരയിലാണ് നെടാറായി. അലകളൊന്നുമില്ലാത്ത ഒരു കരയിൽ ആണ് നെടാറായി. കരവറ്റി നിന്നിൽ നാഥ വിലയം പോകിടോറായി. അലകളൊന്നുമില്ലാത്ത തീരത്തേക്ക് എന്റെ ബോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. കരപറ്റി പ്രിയ നിന്നെ ഞാൻ അഭയം നൽകുന്ന കർത്താവേ. പോലീസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. നിരാശപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഓ, അന്യജീവിതം ആരംഭിച്ചപ്പോ എങ്ങനൊന്നും അല്ലായിരുന്നു. ഒരു സൈഡിക്കൂടെ പിശാചി, ഒരു സൈഡിക്കൂടെ ലോകം, ഒരു സൈഡിക്കൂടെ ജഡം, ഒരു സൈഡിക്കൂടെ അതും ഇതെല്ലാം കൂടെ വന്ന നമ്മൾ ആപ്പാട് ഡൗണേ കരിക്കും. പിശാചി പറയും, നിങ്ങളെ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. കേട്ടുണ്ടോ? നിങ്ങളെ ശബ്ദം കേട്ടുണ്ടോ പിശാചിന്റെ? നിങ്ങൾ എന്തിനു കൊള്ളാം? നിങ്ങളെ കൊണ്ടൊക്കെ എന്താ പ്രയോജനം? പ്രിയമുള്ളവരെ, ഇസ്രായേലിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കത്തില്ലായിരുന്നു ഇസ്രായേൽ രണ്ടാമത് പണിയപ്പെടുമെന്ന്. അതുകൊണ്ടാ ഒരാൾ പണിയ ഇസ്രായേലല്ല യെരുശലേം അല്ല മതില് പണിയാൻ വന്നപ്പോ അവരൊരു കാര്യം ചോദിച്ചു, ഓ ചണ്ടിക്കുംഭാരത്തിൽ നിന്നാണോ നിങ്ങൾ കല്ല് എന്ന് പറഞ്ഞാൽ ഈ ചാരം എല്ലാം കൂടെ തീ കൊടുത്തു കഴിയുമ്പോ ഇതെല്ലാം കൂടെ കല്ല് കല്ലായിട്ട് വന്നിട്ട് പണിയോന്നൊക്കെയാ ചോദിച്ചേ.
ഇസ്രായേലും കറങ്ങിപ്പോയി. കാരണം ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത്ര കണ്ടീഷനിലാണ് യെരുശലേം കിടക്കുക. നിങ്ങൾ നെഗമയോട് വായിക്കും.
പക്ഷെ ഒരു കാര്യമുണ്ട് പ്രിയ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, നിന്റെ അവസ്ഥ ചണ്ടിക്കുംഭാരങ്ങളിൽ നിന്ന് കല്ലുണ്ടാക്കാൻ ചോദിക്കുമെന്ന് ശത്രുവോ ലോകമോ ചോദിച്ചാലും ദൈവത്തിന്റെ മനസ്സ് നിന്നെ കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ അവൻ അന്ന് വർത്തിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദ ലോർഡ്. കാരണം ദൈവം സർവശക്തന. അതുകൊണ്ട് മതിലിന്റെ പണി 52 ദിവസം കൊണ്ട് തീർന്നു. ഈ ഇസ്രായേൽ യഥാസ്ഥാനപ്പെട്ട പാണ്ട് അവര് പാട്ടുപാടുക എന്താണെന്നറിയാവോ? യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോ ഞങ്ങള് സ്വപ്നം, അവരിങ്ങ് കണ്ണുതിരുമ്പി നോക്കുക, ഇത് സ്വപ്നമാണോ അതോ റിയാലിറ്റി ആണോ? യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അമ്മ ഞങ്ങളുടെ വായു ചിരിയും, ഞങ്ങളുടെ അതെ ഞങ്ങളിൽ ആർപ്പ് നിറഞ്ഞിരിക്കുന്നു. യഹോവ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ നിന്റെ പ്രവാസികളെ നീ മടക്കി വരുത്തണമേ. സുവിശേഷകളെ നിരാശപ്പെട്ടിരിക്കുന്ന ദൈവത്തിലെ അടുത്ത വാക്യം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും, വിത്തുചുമന്നും കരഞ്ഞുകൊണ്ട് നടക്കുന്നു, കത്തുചുമന്നും ആർത്തുകൊണ്ട്. നമുക്ക് ദൈവത്തെ ആസ്വദിക്കാം. ഹല്ലേലൂയ. ദൈവത്തെ നീ ചെറുതാക്കരുത്. ദൈവം സർവശക്തനാണ്. നീ ക്ഷീണിച്ചാലും വചനം വിളിച്ചു പറയട്ടെ, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവന് ഹല്ലേലൂയ. ഹാ, നമ്മുടെ ദൈവത്തിന്റെ ദാനം, ജ്ഞാനം, അറിവ് എന്നിവിടെ ആഴമേ. പൗലോസ് പറയുക, ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, വീട് കിടക്കുന്നവർ നശിച്ചു പോകുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നതിൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ശരീരത്തിൽ വഹിക്കുന്നു. അതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരൻ ഡിറ്റിഷ് ബോണോഫർ, കേട്ടോ ഡിറ്റിഷ് ബോണോഫർ, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. അദ്ദേഹം അതെ യഹൂദന്മാരെ പ്രൊട്ടക്ട് ചെയ്തതിന് വേണ്ടി നിന്നതിന്റെ പേരിൽ അതെ ഈ നാസികൾ അദ്ദേഹത്തെ ജയിലിലാക്കി. അദ്ദേഹം എഴുതിയ ബുക്കാണ് ദ കോസ്റ്റ് ഓഫ് ഡിസേബിൾഷിപ്പ്. ശിഷ്യത്വം എന്ന് പറഞ്ഞൊരു ബുക്ക് അദ്ദേഹം എഴുതി. എന്റെ അടുത്തൊരു ബുക്കുണ്ട്, അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ എഴുത്തുകൾ. അദ്ദേഹത്തെ അവസാനം കൊല്ലുമായിരുന്നു. അദ്ദേഹം പറയുകയാണ്, എന്റെ ജീവിതത്തില് അവസാനത്തെ ലെറ്ററിൽ അദ്ദേഹം പറയുകയാണ്, ഡു യു ഫീൽ ദാറ്റ് ഐ ആം അൺഹാപ്പി? വിട്ടു നോക്കിയാ, ഞാൻ ഡൗൺ ആണെന്നാണോ നിങ്ങൾ ഓർക്കുന്നത്? മരണത്തോടെ എടുക്കുക. പുള്ളി പറയുന്നത്, ഹാപ്പിനെസ് ഓർ അൺഹാപ്പിനെസ്? ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓപ്പോൺ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് എ പേഴ്സൺ. അവിടെ ബുക്ക് തീരുക. സന്തോഷമെന്നോ ദുഃഖമെന്നോ പറയുന്നത് പുറമെ നടക്കുന്ന കാര്യമല്ല, ഒരുവന്റെ ഉള്ളിൽ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് കാരാഗ്രഹത്തിന് മധ്യത്തിലും പൗലോസ് ദൈവത്തെ ആരാധിച്ചത്. അദ്ദേഹം പറഞ്ഞു, അത് ഒരു പച്ച മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, ഐ വാണ്ട് ടു സീ ദ ഫ്ലവേഴ്സ്. ഇത്ര നാളായിട്ട് കുണ്ടറെ കിടക്കുക, വാണ്ട് സീ ദ ഫ്ലവേഴ്സ്, എനിക്ക് ഫ്ലവേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. ഐ വാണ്ട് ടു ഹിയർ ദ ബേർഡ് സിംഗിങ്, പക്ഷികളുടെ പാട്ട് കേട്ടിട്ട് ഒത്തിരി നാളായി. ഐ വാണ്ട് ടു സീ ദ ബ്ലൂ സ്കൈ. അദ്ദേഹത്തിന് ഒത്തിരി ചിന്തകൾ വരികയാണ്. അവസാനം പാട്ട് അവസാനിക്കുന്ന എങ്ങനെയാണ്? ഹു അമൈ, ഞാൻ ആരാ? ഹൂവർ ഐ ആം, ഞാൻ ആരുമായിക്കോട്ടെ. യു നോസ് ഗോഡ് ദാറ്റ് ഐ ആം ഡൈൻ. കർത്താവേ, ഞാൻ ആരുമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, എന്റെ സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, യു നോ ദാറ്റ് ഐ ആം ഡൈൻ. അതേശു പറഞ്ഞത്, കർത്താവ് ഞാൻ ആരുടേതാ? നിന്റേതാ. വിളിക്കുന്ന ഇവതലെ, എത്ര എത്ര മാത്രം കാര്യങ്ങളിൽ നമ്മൾ ഡൗൺ ആയാലും ഒരു കാര്യം ഓർത്തോണം, ഐ ബിലോങ് ഐ ആം മൈ ബിലവഡ്സ്, ഹിസ് ഡിസയർ ഈസ് ടുവേർഡ്സ് മീ. ഞാൻ എന്റെ പ്രിയനുള്ളവൻ, അവന്റെ ആഗ്രഹം എന്നോടാകുന്നു. പ്രിയമുള്ളവരെ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, വലിയ ശോധനയോടെ കടന്നു പോകുന്ന ദൈവസഭയിലെ ജനം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിസ്സാര കാര്യങ്ങളിലുള്ളവർ ഡൗണായി ബൈബിൾ പോലും തുറക്കാതിരിക്കുന്നു. എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഗ്രാമത്തിൽ 10 രൂപ ഒരുമിച്ചെടുക്കാനില്ലാത്തവൻ അവൻ ദൈവത്തെ സന്തോഷത്തോടെ മഹത്വപ്പെടുത്തുമ്പോൾ, പട്ടണങ്ങളിൽ സമൃദ്ധിയുടെ മധ്യത്തിൽ മയങ്ങിക്കിടക്കുന്നവന്
ഒരു ഹല്ലേലൂയ പറയാൻ സാധിക്കുന്നില്ല. എനിക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ലോർഡ്. കാരണം ഒരാളുടെ സന്തോഷം ഞാൻ പറയാം, സ്പർജനെ കുറിച്ച് പറയുന്നു താൻ ഒത്തിരി ഡിപ്രഷനോടെ കടന്നുപോയ ആളാണ്, പക്ഷെ സ്പർജനെ കുറിച്ച് പറയുന്നു ഹി നോ ഹൗ ടു റിജോയ്സ് ഇൻ ദ ലോർഡ്. കർത്താവിൽ എങ്ങനെ ആനന്ദിക്കണമെന്ന് അവൻ അറിയാമായിരുന്നു. കർത്താവിൽ എങ്ങനെ ആനന്ദിക്കണമെന്ന് പഠിക്ക സഹോദര. നിന്റെ ഓഫീസിലെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നീ സന്തോഷിക്കാന്നാണ് ഓർക്കുന്നത്? ആ ബോസ് മാറി വേറൊരാൾ വന്നാൽ സന്തോഷിക്കാന്നാണ് ഓർക്കുന്നത്? ഇപ്പോഴത്തെ അഞ്ചക്ക സാലറി മാറി പത്തക്ക വാങ്ങുമ്പോൾ സന്തോഷിക്കാന്നാണ് ഓർക്കുന്നത്? നെവർ. ഒറ്റ കാര്യമുള്ള സന്തോഷത്തിന്റെ അടിസ്ഥാനം കുറിച്ചിട്ട് കൊള്ളുക, ഇഫ് യു നോ ഹൗ ടു റിജോയ്സ് ഇൻ ദ ലോർഡ്. കർത്താവിൽ എങ്ങനെയാണ് ആനന്ദിക്കേണ്ടതെന്ന് പഠിച്ചാണ്ടല്ലോ. പ്രശ്നമൊക്കെ ഉണ്ടാവും, ഇല്ല ഇല്ലായിരിക്കാം, പക്ഷെ നമ്മൾ കർത്താവിൽ നിന്ന് നിന്റെ സന്നിധിയിൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണത ഉണ്ടല്ലോ, കർത്താവാകുന്ന ആ സോഴ്സിൽ എന്തെന്നറിയോ, നമ്മൾ ആ സന്തോഷം ഇങ്ങനെ പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചിലർ ഡൗൺ ആവാത്ത നിങ്ങൾ ചിന്തിക്കരുത്, അവർക്ക് വലിയ സ്പെഷ്യൽ കൃപ കൊടുത്തിട്ടുള്ളതല്ല. കൃപ ഒന്നേട് വാക്കുകൾ വായിച്ചാട്ടെ. അതെ, FS 2:8 പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് എല്ലാവർക്കും ദൈവമക്കൾക്ക് എല്ലാവർക്കും ലഭിച്ച കൃപയാണ്. FS 2:8 FS 2:8 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അത് നിങ്ങൾക്കറിയാം. James 4:6 എന്ന് വായിച്ചാട്ടെ, Jacob 4:6 വേഗത്തിൽ വായിച്ചാട്ടെ. ഈ കൃപയുടെ കുറവാണെന്നുണ്ടെങ്കിൽ ബൈബിൾ എന്ത് പറയുന്നു വായിച്ചേ.
എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു.
ഓ, ഹി ഗിവ്സ്, ഇംഗ്ലീഷ് അങ്ങനെ ഇരിക്കുന്ന, ഹി ഗിവ്സ് മോർ ഗ്രേസ്. മോർ ഗ്രേസ് വരച്ചിട്ടോണേ, അവൻ എന്ത് ചെയ്യുന്നു, അധികം കൃപ തരുന്നു. പ്രിയമുള്ളവരെ, അധികം കൃപ ഇവിടെ അവൈലബിൾ ആ. അടുത്തത് Johannan 1:16 John 1:16 അവന്റെ നിറവിൽ നമുക്കെല്ലാം എന്താ കിട്ടിയത് വായിച്ചേ. Johannan 1:16 കിട്ടിയവർക്ക് വായിക്കാം.
അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ.
ഗ്രേസ് ഫോർ ഗ്രേസ്, ഇതെല്ലാം തിരുവനന്തപുരത്തിലുള്ള കേട്ടോ. വെറുതെ കൃപയിൽ രക്ഷിക്കപ്പെട്ടത് മാത്രമല്ല, പറയുന്നു ഹി ഗിവ്സ് മോർ ഗ്രേസ്. ഇവിടെ പറയുന്നു ഗ്രേസ് അപ്പോൺ ഗ്രേസ്, ഗ്രേസ് ഫോർ ഗ്രേസ്. അല്ലെങ്കിൽ ഇനി 2 Corinthians 9:14 അവിടെ എന്താ ഗ്രേസിനെ കുറിച്ച് പറഞ്ഞ വാക്യം? 2 Corinthians 9:14 2 Corinthians 9:14 കിട്ടിയില്ല.
നമുക്ക് നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ,
അത്രേ പറയാൻ പറ്റുള്ളൂ, അതിമഹത്തായ ദൈവകൃപ. ഇംഗ്ലീഷ് എന്താണ്? എക്സീഡിംഗ് ഗ്രേസ്, മോർ ഗ്രേസ്, ഗ്രേസ് ഫോർ ഗ്രേസ്, എക്സീഡിംഗ് ഗ്രേസ്. തിരുവനത്തില് നമ്മെ ഓർപ്പിക്കുകയാണ്. ഇനി 1 Petrus 1:13 വായിച്ചാട്ടെ, ദ കമ്മിങ് ഗ്രേസ്, വരുവാനുള്ള കൃപയിൽ നിങ്ങൾ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. ആ തിരുവനത്തിലേക്ക് ഞാൻ നമ്മളെ 1 Petrus 1:13 വായിച്ചാട്ടെ. First Peter 1:13
ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ.
2 Corinthians മുഴുവൻ നിങ്ങൾ വായിക്കുക, അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗ്രേസ്, കൃപ. ഈ കൃപയാണ് നമ്മെ നിലനിർത്തുന്നത്, നമ്മുടെ ശക്തിയല്ല. ഈ കൃപയാണ് നമ്മെ താങ്ങുന്നത്, നമ്മുടെ കഴിവല്ല. ഈ കൃപയാണ് നമുക്ക് ബലം നൽകുന്നത്. പ്രിയമുള്ളവര്, എന്നെ ബലപ്പെടുത്തിയ ഒരു വാക്യം കൂടെ വായിച്ചു നിങ്ങൾക്ക്. 12 അറിയാം, പൗലോസിന് 3 സ്വർഗത്തോളം എടുക്കപ്പെടുന്നു. 2 Corinthians 12 അവൻ ജഡത്തെ ശൂലം വന്നപ്പോ ദൈവത്തോട് ചോദിച്ചു, ദൈവം അവനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 2 Corinthians 13:4 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, 13:4 അതൊന്ന് വായിക്കാം. 13:4
ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും.
യേശുവിനെ കുറിച്ച് പറയുകയാണ്. ഈ വാക്യം നിങ്ങൾ പഠിക്കണം കേട്ടോ. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും
ദൈവശക്തിയാൽ ജീവിക്കും.
ഹല്ലേലൂയ. ബലഹീനതയാൽ, ഈ വാക്യം ധ്യാനിക്കണം കേട്ടോ, ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. അടുത്ത വചനം,
ഞങ്ങളും അവനിൽ ബലഹീനർ എങ്കിലും,
ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും
അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക്,
അവനോടുകൂടെ ദൈവശക്തിയാൽ
നിങ്ങൾക്ക് വേണ്ടി,
നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ വാക്യം നിങ്ങൾ കണ്ടോ, ബലഹീനതയിൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രിയമുള്ളവർ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. നമ്മൾ ചിന്തിക്കുന്ന, ദൈവമേ, എനിക്ക് ഇച്ചിരിയുടെ ഒരു ശാരീരിക ബലം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഇച്ചിരിയുടെ പഠിത്തം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഇച്ചിരിയുടെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഇച്ചിരിയുടെ, നമ്മൾ ഒത്തിരി ഇങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ദൈവത്തിലെ ഞാൻ അവസാനിപ്പിക്കുക, വാട്ട് യു നീഡ് ഇസ് ഗ്രേസ്. കൃപയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്, കൃപ, ഗ്രേസ്, കൃപ മാത്രം. അതുകൊണ്ടാണ് പൗലോസ് അവസാനിപ്പിക്കുന്നത്, പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, ആത്മാവിന്റെ കൂട്ടായ്മ. 2 Corinthians 13:14 പ്രിയമുള്ളവരെ,
ഒരു 1967 ഞാനത് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1967 ഡൗഗ്ലി ക്ലോസ് എന്ന് പറഞ്ഞൊരാൾ ഇന്ത്യയിൽ സുവിശേഷ വിളിക്ക് വേണ്ടി വന്നു. വിദേശ മിഷണറിയായിരുന്നു. 1967 ഇന്ത്യയിൽ ക്ഷയം ടി ബി ഉള്ള സമയമായിരുന്നു. അദ്ദേഹത്തിന് ടി ബി പിടിക്കപ്പെട്ടു. ടി ബി സാനിറ്റോറിയം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ഭയങ്കര കഷ്ടമായിരുന്ന കാര്യങ്ങൾ. അദ്ദേഹം അവിടെ അഡ്മിറ്റഡായി. ആ മിഷണറി ഒരു കാര്യം ചെയ്തു, അദ്ദേഹം എല്ലാവർക്കും അവിടെ കിടന്നുകൊണ്ട് ട്രാക്ട് ബൈബിളൊക്കെ കൊടുത്ത് ആരും മൈൻഡ് ചെയ്തില്ല, ആരും മൈൻഡ് ചെയ്തില്ല. ഇദ്ദേഹത്തിന് ഒട്ടും വയ്യ. അവിടെ വരുന്നുണ്ട്, നേഴ്സിന് കൊടുക്കുന്നു, നേഴ്സ് മൈൻഡ് ചെയ്ത് അവിടെ വെച്ചിട്ട് പോകുന്നു, അടുത്ത അറ്റൻഡർ കൊടുക്കുന്നു, ഒരാൾ പോലും റെസ്പോണ്ട് ചെയ്തില്ല. ഒരു ദിവസം രാത്രി ഇയാളിങ്ങനെ ക്ഷീണിച്ച് കിടക്കുമ്പോൾ, വിദേശത്തു നിന്ന് ഇവിടെ വന്ന ആളാണ്, ഒരാൾക്ക് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകണം, രാത്രി സമയം, പക്ഷെ അയാൾക്ക് ശക്തിയില്ല. ഇയാൾ എഴുന്നേൽക്കും, പടക്കം തകർന്നു. ഈ പുള്ളിക്ക് ഡൗൺ നിക്കോൾസിന് ശക്തിയില്ല. പുള്ളി എന്ത് ചെയ്യുന്നറിയോ, പുള്ളി ഒരു തരത്തിൽ കട്ടിലെ ഞെരുക്കി പിടിച്ച് എഴുന്നേറ്റിട്ട് മറ്റേ പുള്ളി, ഏതോ ഒരു മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ എടുത്ത് ഇദ്ദേഹം കൈ ഇങ്ങനെ ചേർത്ത് വെച്ചു. രണ്ടുപേരും വീഴുമെന്നുള്ള പോക്കിലാ പോക്ക്. അവസാനം അദ്ദേഹത്തെ ബാത്റൂമിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന കട്ടിലേക്ക് എടുത്തിട്ട് ഈ മിഷണറി താഴോട്ട് വീണം കടന്നങ്ങ്. അതാണ് അത്ര ക്ഷീണമായിരുന്നു. ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി. രാവിലെ നോക്കിയപ്പം സൈഡിൽ ഒരു ചായ ഇരിക്കുന്നു. ആരോ കൊണ്ടുവച്ചതാ. അദ്ദേഹത്തിന് അതിശയം, ഇതാരും കൊണ്ടുവച്ചു. ആളുകൾ വന്ന് സ്നേഹത്തോടെ സംസാരിച്ചു തുടങ്ങി. ഓരോരുത്തരോരോരുത്തരായി റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ ആശുപത്രിയിലെ അനേക നേഴ്സുമാരും അനേക രോഗികളും രക്ഷ പ്രാപിച്ചു. When you are weak, we are strong. My grace is sufficient for you. For my power is made perfect in your weakness. ദൈവത്തോട് പറയാൻ, കർത്താവേ, Lord, I am strong in some areas. കർത്താവെ, ഞാൻ ചില ഏരിയയിലൊക്കെ ഇപ്പോഴും സ്ട്രോങ് ആ. എന്റെ ബുദ്ധി എന്റെ എല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവെ, ഗിവ് മീ ഗ്രേസ്. നിന്റെ കൃപയിൽ മാത്രം ശരണപ്പെടാൻ എന്നെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വന്തം കഴിവ്, പ്രോജക്റ്റ്, പ്ലാനുകളെല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവിലോട് ചേർന്നിരിക്കുക. കർത്താവ് നാം അറിയാത്ത വഴികളിൽ അവൻ പ്രവർത്തിക്കും. ബലഹീനതയിൽ യേശു ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവൻ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. മുമ്പോട്ടുള്ള ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും കഷ്ടം വരുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നു. ആരുടെയും ജീവിതത്തിൽ കഷ്ടങ്ങളോ ചോദ്യങ്ങളോ വന്നാൽ ഒരു സഹോദരൻ എന്ന നിലയിൽ പറയാണ്, ഗോ ടു കാൽവരി. വേറെ എവിടെയും പോകരുത്, ഗോ ടു കാൽവരി. ബി സ്റ്റിൽ ദെയർ, വിൽ ഗെറ്റ് ഓൾ ദി ആൻസേഴ്സ്. നമുക്ക് എല്ലാ ആൻസറോടെ കിട്ടും. ഇരട്ടി ബലം പ്രാപിച്ച് താഴെയുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള ബലത്തോടെ നമുക്ക് കടന്നു വരും.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.